ಆಕಾಶವಾಣಿ. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊൽക്കത്തയിൽ സംയുക്ത സൈനിക കമാൻഡർമാരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ബീഹാറിൽ വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ കാർഷിക സമ്മേളനം റാബി അഭിയാൻ 2025 പങ്കെടുക്കും. 15th കേരള നിയമസഭയുടെ 14th സമ്മേളനത്തിന് ഇന്ന് തുടക്കം. പ്രതിരോധ മേഖലയിലെ നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രതിരോധ സംഭരണ മാർഗരേഖയ്ക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 7 wicket ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊൽക്കത്തയിൽ കംബൈൻഡ് കമാൻഡേഴ്സ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യും. കൊൽക്കത്തയിലെ ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡ് ആസ്ഥാനമായ വിജയ്ദുർഗിൽ നടക്കുന്ന 3 ദിവസത്തെ കോൺഫറൻസിൽ സാങ്കേതിക പുരോഗതി, സായുധസേനയുടെ 3 ശാഖകൾക്കിടയിലുള്ള ഏകോപനം, ആധുനികവൽക്കരണം എന്നിവ ചർച്ച ചെയ്യും. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ 2 ദിവസത്തെ കൊൽക്കത്ത സന്ദർശനം ഇന്നു മുതൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. പരിഷ്കരണം, പരിവർത്തനം, പ്രവർത്തന സന്നദ്ധത എന്നിവയിലായിരിക്കും ഈ വർഷത്തെ സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. ബീഹാറിലെ പൂർണിയ ജില്ലയിൽ 36,000 കോടി രൂപയുടെ നിരവധി വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കും. വടക്കൻ ബീഹാറിൽ പുതുതായി വികസിപ്പിച്ച വിമാനത്താവള ടെർമിനലും സംസ്ഥാനത്തെ കർഷകർക്ക് പ്രയോജനം നൽകുന്ന ദേശീയ മഖാന ബോർഡിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. പൊതുസേവനവും സദ്ഭരണവും ലക്ഷ്യം വച്ചുള്ള പരിശ്രമമാണ് കഴിഞ്ഞ 11 വർഷമായി നടത്തിവരുന്നതെന്ന് കേന്ദ്ര സർക്കാർ. ഈ പരിശ്രമങ്ങളുടെ ഭാഗമായി രാജ്യം മികച്ച പുരോഗതിയാണ് കൈവരിച്ചത്. സ്വച്ഛ് ഭാരത് പദ്ധതിയിലൂടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളാണ് ഇന്നത്തെ സേവാ പർവിലൂടെ വിശദമാക്കുന്നത്. പതിനൊന്ന് വർഷം മുമ്പ് ആരംഭിച്ച സ്വച്ഛ് ഭാരത് പദ്ധതിയിലൂടെ ശുചിത്വ മേഖലയിൽ പുതിയ വിപ്ലവമാണ് കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ചത്. പദ്ധതിയിലൂടെ രാജ്യത്തുടനീളം 12 കോടിയിലധികം വീടുകളിൽ ശൌചാലയം ഉറപ്പാക്കി. വെള്ളിയുടെ വിസർജ്ജനം പൂർണ്ണമായി നിർത്തലാക്കാനും ഇതിലൂടെ സാധിച്ചു. 2026 മാലിന്യമുക്ത നഗരങ്ങൾ വികസിപ്പിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു.
സ്വച്ഛ് ഭാരത് കാ ഏക് അഭിയാൻ ഇസി 2 ഒക്ടോബർ സേ മുജേ ആരംഭ് കർനാ ഹേ ഔർ 4 സാൽ കേ ഭീതർ ഭീതർ ഹം ഇസ് കാം കോ ആഗേ ബഢാനാ ചാഹതേ ഔർ ഏക് കാം തോ മേ ആജ് ഹി ശുരൂ കർനാ ചാഹതാ ഔർ വോ ഹേ ഹിന്ദുസ്ഥാന സഭീ സ്കൂലോ മേ ബച്ചിയോ കെ ലിയേ അലഗ് ടോയ്ലറ്റ് ഹോ തഭി തോ ഹമാരി ബച്ചിയാ സ്കൂൾ ഛോഡ് കർകെ ഭാഗേഗി നഹീ.
കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ കാർഷിക സമ്മേളനം റാബി അഭിയാൻ 2025 അധ്യക്ഷത വഹിക്കും. റാബി കർഷകർക്ക് നേട്ടം, ഉൽപാദന ലക്ഷ്യങ്ങൾ നിശ്ചയിക്കൽ, സുസ്ഥിര കാർഷിക സമ്പ്രദായം പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങിയവ ദ്വിദിന സമ്മേളനം ചർച്ച ചെയ്യും. രാജ്യത്തുടനീളമുള്ള കാർഷിക വിദഗ്ധർ, ശാസ്ത്രജ്ഞർ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ദീപാവലി, ദുർഗാപൂജ, നവരാത്രി തുടങ്ങിയ ഉത്സവകാലങ്ങൾക്ക് മുമ്പ് GST 2.0 അവതരിപ്പിച്ചത് എല്ലാ ഇന്ത്യക്കാർക്കും ഗുണം ചെയ്യുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 99% സാധനങ്ങളുടെയും GST 12% 5% കുറച്ചതായി ചെന്നൈയിൽ നടന്ന വ്യാപാര വ്യവസായ അസോസിയേഷന്റെ സംയുക്ത സമ്മേളനത്തിൽ ധനമന്ത്രി പറഞ്ഞു. 2047 ഇന്ത്യ $30 trillion സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന മാധ്യമ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ ഗോയൽ. അടുത്ത തലമുറ GST പരിഷ്കാരങ്ങൾ ബുദ്ധിമുട്ട് കുറയ്ക്കുകയും നികുതി സമ്പ്രദായം ലളിതമാക്കുകയും ചെയ്തുവെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കാനുള്ള സർക്കാരിന്റെ ശ്രമവും മന്ത്രി എടുത്തു പറഞ്ഞു.
Our startups, our Vishwakarmas, everybody is working for a better future for 1.4 billion Indians. In the coming 20-22 years in the Amrit Kal, by 2047 when we are celebrating 100 years of independence, India will be a $30 trillion economy.
12% നികുതി ചുമത്തിയിരുന്ന കണ്ണടകൾക്കും ലെൻസുകൾക്കും പുതുതലമുറ GST പരിഷ്കാരങ്ങളിലൂടെ നികുതി 5% കുറഞ്ഞു. കാഴ്ച പരിമിതി നേരിടുന്ന വിദ്യാർത്ഥികൾ, പ്രായമായവർ, താഴ്ന്ന വരുമാനമുള്ളവർ എന്നിവർക്ക് ഇത് ആശ്വാസകരമായി. ഈ പരിഷ്കാരങ്ങൾ രാജ്യത്തിന്റെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തെ ആകെ ശക്തിപ്പെടുത്തുമെന്നാണ് വിലയിരുത്തൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
പ്രതിരോധ സേനയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളും സാധനങ്ങളും വാങ്ങുന്നതിനുള്ള പ്രതിരോധ സംഭരണ മാനുവലിന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അംഗീകാരം നൽകി. സായുധ സേനയുടെ നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഭ്യന്തര വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് പുതുക്കിയ മാർഗരേഖ നടപ്പിലാക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. 15 കേരള നിയമസഭയുടെ 14 സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ഒക്ടോബർ 10 വരെ ആകെ 12 ദിവസമായിരിക്കും സഭ ചേരുക. സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ, മുൻ സ്പീക്കർ പി പി തങ്കച്ചൻ, നിയമസഭാംഗം വാഴൂർ സോമൻ എന്നിവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സഭ ഇന്നത്തേക്ക് പിരിയും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
സമ്മേളനത്തിലെ ബാക്കി 11 ദിവസങ്ങളിലെ 9 ദിവസങ്ങൾ ഔദ്യോഗിക കാര്യങ്ങൾക്കും 2 ദിവസങ്ങൾ അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യത്തിനുമായി വിനിയോഗിക്കും. 2024 കേരള പൊതുവിൽപ്പന നികുതി ഭേദഗതി ബില്ലും 2025 കേരള ഗുരുവായൂർ ദേവസ്വം ഭേദഗതി ബില്ലും കേരള കയർത്തൊഴിലാളി ക്ഷേമ സെസ് ഭേദഗതി ബില്ലും ആദ്യം പരിഗണനയ്ക്ക് വരും. ഒക്ടോബർ 6 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനകൾ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടക്കും. ഒക്ടോബർ 7 ധനവിനിയോഗ ബിൽ പരിഗണിക്കും.
2024-25 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. വൈകിയുള്ള നികുതി സമർപ്പണത്തിന് പിഴയും പലിശയും ഈടാക്കും. 2025 വനിതാ ഏഷ്യാകപ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വനിതാ ഹോക്കി ടീമിന്റെ ദൃഢനിശ്ചയവും ടീം സ്പിരിറ്റും അസാധാരണമാണെന്നും അവർ രാജ്യത്തിന് അഭിമാനം നൽകിയെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യാകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ ദുബായിൽ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ 7 ഇന്ത്യ പരാജയപ്പെടുത്തി. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 19.3 ഓവറിൽ 126 റൺസിന് എല്ലാവരും പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 25 പന്തുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം നേടി. ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണർ അഭിഷേക് ശർമ്മ 13 31 റൺസും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 47 റൺസും നേടി. നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ ഹോങ്കോങ്ങിനെ നേരിടും. ഈ വിജയം രാജ്യത്തെ ഇന്ത്യൻ സായുധ സേനയ്ക്ക് സമർപ്പിക്കുന്നുവെന്ന് മത്സരശേഷം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പറഞ്ഞു.
We actually stand with all the victims of Pahalgam terror attack, and we stand with their families also, express our solidarity. Also, we dedicate this win to our brave armed forces who took part in Operation Sindoor.
ഇന്നു മുതൽ ഈ മാസം 19 വരെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഇലക്ട്രോ ടെക്നിക്കൽ കമ്മീഷന്റെ 89th പൊതുയോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. 100 രാജ്യങ്ങളിൽ നിന്നുള്ള 2000 വിദഗ്ധർ പങ്കെടുക്കുന്ന ഈ സമ്മേളനത്തിൽ സുസ്ഥിര ലോകത്തെ രൂപപ്പെടുത്താൻ സഹായിക്കുന്ന അന്താരാഷ്ട്ര ഇലക്ട്രോ ടെക്നിക്കൽ മാനദണ്ഡങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഉസ്ബെക്കിസ്ഥാനിൽ നടക്കുന്ന ഫിഡെ ഗ്രാൻഡ് സ്വിസ് 10 റൌണ്ടിൽ ഇന്ത്യയുടെ ആർ വൈശാലി മുൻ ലോക ചാമ്പ്യൻ ഉക്രൈന്റെ മരിയ മുസിചുക്കിനെ പരാജയപ്പെടുത്തി. ഓപ്പൺ വിഭാഗത്തിലെ മത്സരങ്ങളിൽ ഇന്ത്യൻ താരങ്ങളായ അർജുൻ എർഗൈസി ചൈനീസ് താരത്തോടും നിഹൽ സെറിൻ ഉസ്ബെക്കിസ്ഥാൻ താരത്തോടും സമനിലയിൽ പിരിഞ്ഞു. ലിവർപൂളിൽ നടക്കുന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 48 വിഭാഗത്തിൽ ഇന്ത്യയുടെ മീനാക്ഷി ഹൂഡയ്ക്ക് സ്വർണം. കസാഖിസ്ഥാൻ താരത്തെയാണ് മീനാക്ഷി തോൽപ്പിച്ചത്. ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ 2 സ്വർണമാണിത്. 18th ഇൻക്ലൂഷൻ ലോക സമ്മേളനത്തിന് ഇന്ന് ദുബായിൽ തുടക്കമാകും. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള യു എൻ കൺവെൻഷൻ പോലുള്ള ആഗോള നേട്ടങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും. ഷാർജ എക്സ്പോ സെന്ററിലാണ് 3 പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. 74 രാജ്യങ്ങളിൽ നിന്നുള്ള 850 പ്രതിനിധികൾ പങ്കെടുക്കും. എയർ കണ്ടീഷണറുകൾ, എൽഇഡികൾ എന്നിവ ഉൾപ്പെടെയുള്ളവയുടെ ഉൽപ്പാദനത്തിന് ആനുകൂല്യ അധിഷ്ഠിത ഉൽപ്പാദന പദ്ധതിയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ ഇന്നു മുതൽ വീണ്ടും തുറന്നു നൽകും. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ ഈ പോർട്ടൽ 30 തുറക്കുന്നത്. അടുത്ത മാസം 14 വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കോടതികൾ മുഖേനയോ ഉപയോഗത്തിലൂടെയോ വഖഫ് അകപ്പെട്ട സ്വത്തുക്കൾ പിന്നീട് വഖഫ് അല്ല എന്ന് പ്രഖ്യാപിക്കാൻ സർക്കാരുകൾക്ക് അധികാരമുണ്ടോ എന്ന വിഷയത്തിൽ സുപ്രീംകോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പ്രഖ്യാപിക്കും. 2025 വഖഫ് ഭേദഗതി നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ വാദം കേട്ടശേഷം മെയ് 22 ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ്, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് മാസിഹ് എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിക്കൽ മാറ്റിവച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊൽക്കത്തയിൽ സംയുക്ത സൈനിക കമാൻഡർമാരുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ബീഹാറിൽ വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ കാർഷിക സമ്മേളനം റാബി അഭിയാൻ 2025 പങ്കെടുക്കും. 15 കേരള നിയമസഭയുടെ 14 സമ്മേളനത്തിന് ഇന്ന് തുടക്കം. പ്രതിരോധ മേഖലയിലെ നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രതിരോധ സംഭരണ മാർഗരേഖയ്ക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 7 ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.